ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ സെയിൽസ് കമ്പനിയാണ് ആമസോൺ എന്ന് പറയുന്നത്. വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് കമ്പനിയും ആമസോൺ തന്നെയാണ്. ആമസോണിന്റെ തന്നെ അലക്സയെ കുറിച്ചും റോബോട്ടിക്സിനെ കുറിച്ചും 70-ലധികം വിമാനങ്ങളുള്ള എയർ സർവീസിനെ കുറിച്ചും എന്തിനെ ബഹിരാകാശത്ത് മനുഷ്യനെ കോളനി കെട്ടാൻ ഭാവിയിൽ സഹായിക്കുമെന്ന് കരുതപ്പെടുന്ന ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ചുമെല്ലാം ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ 2021 മെയ് മാസത്തെ കണക്ക് പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറിയിരിക്കുന്നത് ഇതേ ആമസോണിന്റെ സ്ഥാപകനും ഉടമസ്ഥനുമായ ജെഫ് ബെസോസ് ആണ്. എന്നാൽ എങ്ങനെയാണ് ആ വ്യക്തി ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറിയത്? ആ കഥ തന്നെയാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ആമസോണിന്റെ ഷെയറുകളെ കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ 1997 ആമസോൺ ആദ്യമായി IPO ചെയ്ത സമയത്ത് ഒരു $10,000 മുടക്കി അതിന്റെ കുറച്ച് ഷെയറുകൾ നമ്മൾ വാങ്ങി വെക്കുകയായിരുന്നു എങ്കിൽ ഇന്ന് 2020 $12 million നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുമായിരുന്നു. നമുക്ക് എന്തായാലും ജെഫ് ബെസോസിന്റെ കഥയിലേക്ക് തന്നെ പോവാം. 1964 January 12, 1912 അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിൽ തിയഡോർ ജോർജൻസന്റെയും ജാക്ലിന്റെയും മകനായിട്ടാണ് ജെഫ് ബെസോസ് ജനിച്ചു വീഴുന്നത്. ഈ കുട്ടി ജനിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് പ്രായം 17 വയസ്സും അച്ഛന് പ്രായം 19 വയസ്സുമായിരുന്നു. എന്നാൽ ജനിക്കുന്ന സമയത്ത് പേര് ജെഫ്രി പ്രീസ്റ്റൻ ജോർജൻസൺ എന്നായിരുന്നു. എന്നാൽ ഈ കുട്ടിക്ക് 4 വയസ്സുള്ള സമയത്ത് അച്ഛനും അമ്മയും വേർപിരിയാണ്. അമ്മ പിന്നീട് കല്യാണം കഴിക്കുന്നത് ക്യൂബയിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത മൈക്ക് ബെസോസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ വ്യക്തിയാണ് പിന്നെ ജെഫ് ബെസോസിനെ ഏറ്റെടുക്കുന്നത്. അതിനുശേഷമാണ് ജെഫ്രി പ്രീസ്റ്റൻ ജോർജൻസൺ എന്ന പേരിന്റെ സർനെയിം മാറ്റിക്കൊണ്ട് ബെസോസ് എന്ന പേര് കൊടുക്കുന്നത്. അതിനുശേഷം ജെഫ്രി പ്രീസ്റ്റൻ ബെസോസ് എന്നാണ് ഈ കുട്ടി അറിയപ്പെടുന്നത്. ആ പേര് തന്നെയാണ് ഇന്ന് നമ്മൾ വളരെ ചുരുക്കി ജെഫ് ബെസോസ് എന്ന് വിളിച്ചു വരുന്നത്. ജെഫ് ബെസോസ് തന്റെ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് ഹോസ്റ്റണിലെ റിവറോക്ക് എലിമെന്ററി സ്കൂളിൽ വെച്ചാണ്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് ഫ്ലോറിഡയിലെ മയാമി പാൽമെറ്റോ ഹൈസ്കൂളിൽ വെച്ചു. പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ശാസ്ത്ര വിഷയങ്ങളിൽ അതിതൽപരനായിരുന്നു ഈ കുട്ടി. വിഷയങ്ങളിൽ താല്പര്യമുണ്ട് എന്ന് മാത്രമല്ല പലപ്പോഴും കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കാനും പഠിച്ച കാര്യങ്ങളെല്ലാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കാനും ഈ കുട്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. രണ്ടാം അച്ഛനും അമ്മയ്ക്കും പിന്നീട് ഒരുപാട് കുട്ടികൾ ഉണ്ടാവുന്നുണ്ട്. ഈ കുട്ടികളെല്ലാം ഇവന്റെ സഹോദരങ്ങൾ തന്നെയാണ്. പലപ്പോഴും ഈ ചെറിയ സഹോദരങ്ങളെല്ലാം ഈ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവനെ ശല്യപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്താറുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് താൻ സ്വന്തമായി നിർമ്മിച്ച ഒരു ഇലക്ട്രിക് അലാം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആ കുട്ടികളെയെല്ലാം ഇവൻ തന്റെ റൂമിൽ നിന്നും അകറ്റി നിർത്തിയിരുന്നത്. അതായത് നന്നായി പഠിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുട്ടി തന്നെയായിരുന്നു ജെഫ് ബെസോസ് എന്ന് പറയുന്നത്. സാമ്പത്തികമായി വലിയ തരക്കേടില്ലാത്ത കുടുംബത്തിലാണ് ജെഫ് ബെസോസ് വളർന്നുകൊണ്ടിരിക്കുന്നത് എങ്കിലും താൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും സ്വന്തമായി അധ്വാനിച്ച് പണം സമ്പാദിക്കാൻ ഈ കുട്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മക്ഡൊണാൾഡ്സിൽ ഒരു അസിസ്റ്റന്റ് കുക്കായി പോലും ജെഫ് ബെസോസ് പലപ്പോഴും ജോലി ചെയ്തിട്ടുണ്ട്. എന്നാലും പഠനത്തിൽ ഈ കുട്ടി ഒട്ടും ഉഴപ്പുന്നില്ല. ഇങ്ങനെ നന്നായി പഠിക്കുന്നത് കൊണ്ട് തന്നെ 1982 അമേരിക്കയിലെ തന്നെ മികച്ച അക്കാഡമിക് എക്സലൻസ് അവാർഡുകളിൽ ഒന്നായ സിൽവർ നൈറ്റ് അവാർഡ് ഈ കുട്ടിക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നന്നായി പഠിക്കുകയും പഠിച്ച കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കുകയും സ്കൂളിലും സമൂഹത്തിലുമെല്ലാം നന്നായി പെരുമാറുകയും ചെയ്യുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന അമേരിക്കയിലെ തന്നെ മികച്ച അവാർഡുകളിൽ ഒന്നായ നാഷണൽ മെറിറ്റ് സ്കോളർഷിപ്പും ജെഫ് ബെസോസ് ആ കാലഘട്ടത്തിൽ തന്നെ സ്വന്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവങ്ങളിൽ നിന്നും നമുക്കൊരു കാര്യം വ്യക്തമാണ്, നന്നായി പഠിക്കാനും അധ്വാനിക്കാനും എക്കാലവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ജെഫ് ബെസോസ് എന്ന് പറയുന്നത്. ഈ പോസിറ്റീവ് മൈൻഡ് ഫൈൻഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ എവറിതിങ് എന്ന് പറയുന്നത് പോലെയായിരുന്നു ജെഫ് ബെസോസിന്റെ കാര്യം. 1986 ഇദ്ദേഹം പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിലും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലും ഡിഗ്രി സ്വന്തമാക്കുകയാണ്. എന്നാൽ ഈ ഡിഗ്രി സ്വന്തമാക്കുന്നത് ഒരുപാട് സപ്ലികളോടെ ഒന്നുമല്ല, മികച്ച റാങ്കോടെ തന്നെയാണ് ഇദ്ദേഹം പാസ്സായി വരുന്നത്. തന്റെ ഗ്രാജുവേഷൻ പ്രസംഗത്തിൽ അന്ന് ജെഫ് ബെസോസ് ഒരു കാര്യം പറയുന്നുണ്ട്. I dreamed of a day when mankind colonized space എന്നായിരുന്നു ആ വാചകം. പലപ്പോഴും ഈ കാര്യം പറയുമ്പോൾ ഇത് പറഞ്ഞത് ഇലോൺ മസ്ക് ആണോ എന്ന സംശയം നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ജെഫ് ബെസോസും കണ്ടിരിക്കുന്നത് മനുഷ്യകുലം ബഹിരാകാശത്ത് കോളനി കെട്ടുന്ന മഹത്തായ സ്വപ്നം തന്നെയാണ്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, ഇലോൺ മസ്കും ജെഫ് ബെസോസും ഒരേ സ്വപ്നം കാണുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ വളരെ അടുത്ത് തന്നെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും ജെഫ് ബെസോസ് ഇങ്ങനെ ഒരു കാര്യം തന്റെ ഗ്രാജുവേഷൻ പ്രസംഗത്തിൽ പറഞ്ഞതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഇറങ്ങിയ പല പത്രങ്ങളും ഇത് കളിയാക്കിക്കൊണ്ട് മികച്ച ലേഖനങ്ങൾ തന്നെ എഴുതിയിരുന്നു. എന്തായാലും പിന്നീട് സംഭവിച്ചത് ചരിത്രമാണ് എന്ന് നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഈ വിദ്യാഭ്യാസത്തിന് ശേഷം ഫിൻടെക് എന്ന് പറയുന്ന ഒരു ടെലി കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ടപ്പിലാണ് ഇദ്ദേഹം ജോലിക്ക് വേണ്ടി കയറുന്നത്. ഇന്റർനാഷണൽ ട്രേഡിന് വേണ്ട ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ജെഫ് ബെസോസിന്റെ അന്നത്തെ ജോലി. എന്നാൽ വളരെ മിടുക്കനായി തന്നെ തന്റെ അതിബുദ്ധി സാമർഥ്യത്തോടെ ഈ ജോലികൾ ജെഫ് ബെസോസ് ചെയ്തതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ കമ്പനിയുടെ വലിയ പൊസിഷനിലേക്ക് ഇദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടുകയാണ്. എന്നാൽ ഇദ്ദേഹം അധിക സമയം ഈ കമ്പനിയിൽ തുടർന്നില്ല. പിന്നീട് 1988-90 കാലഘട്ടത്തിൽ ബാങ്കേഴ്സ് ട്രസ്റ്റ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു ബാങ്കിങ് ഓർഗനൈസേഷനിലാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത്. അവിടെയും ഇദ്ദേഹത്തിന്റെ ബുദ്ധി സാമർത്ഥ്യം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിന് നല്ല പ്രൊമോഷൻ കിട്ടുകയാണ്. എന്നാൽ ഈ കമ്പനിയിലും അധിക കാലം തുടരാൻ ജെഫ് ബെസോസ് തയ്യാറായില്ല. പിന്നീട് 1990-94 കാലഘട്ടത്തിൽ ഇദ്ദേഹം ജോലി ചെയ്യുന്നത് അമേരിക്കയിലെ തന്നെ വളരെ പ്രസിദ്ധമായ ഡീഷ ആൻഡ് കമ്പനിയിലാണ്. മാർക്കറ്റിന്റെ ട്രെൻഡ് മനസ്സിലാക്കി അതിനെ പെട്ടെന്ന് ബിസിനസ് ആക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളും ആപ്ലിക്കേഷനുകളും എല്ലാം നിർമ്മിക്കുക എന്നതായിരുന്നു അവിടെ ജെഫ് ബെസോസിന്റെ പ്രധാന ജോലി. വളരെ നന്നായി തന്നെ തന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി അവിടെ ജോലി ചെയ്തതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സീനിയർ വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് ഇദ്ദേഹത്തിന് പിന്നീട് പ്രമോഷൻ കിട്ടുന്നത്. എന്നാൽ 1994 ആ ജോലി ഉപേക്ഷിച്ച് ഇദ്ദേഹം സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങാൻ തയ്യാറെടുക്കുകയാണ്. ഈ സംരംഭം എന്ന് പറയുന്നത് ഓൺലൈനിൽ ബുക്ക് വിൽക്കുന്ന ഒരു ചെറിയ വെബ്സൈറ്റ് ആണ്. തെക്കേ അമേരിക്കയിലെ വളരെ പ്രസിദ്ധമായ നദിയായ ആമസോൺ എന്ന പേര് തന്നെ ആ കമ്പനിക്ക് ജെഫ് ബെസോസ് കൊടുക്കുകയാണ്. ലോകത്തിന്റെ പല ഭാഗത്തുള്ള പുസ്തകമെല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാവുന്ന ഒരു ഓൺലൈൻ ലൈബ്രറി എന്നത് തന്നെയായിരുന്നു ജെഫ് ബെസോസിന്റെ ആഗ്രഹം. ഇദ്ദേഹം ഇത് തുടങ്ങുന്ന സമയത്ത് കുറച്ച് ആളുകളെല്ലാം ജോലിക്കെടുക്കുന്നു, സ്വന്തമായി ചില സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കുന്നു. ആ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഉപയോഗിക്കാനും പുസ്തകങ്ങൾ വാങ്ങാനും സാധിക്കുന്ന രീതിയിൽ ഒരു വെബ്സൈറ്റ് ആണ് നിർമ്മിക്കപ്പെടുന്നത്. എന്തായാലും 1995 ജൂലൈ മാസം ആയപ്പോൾ ആമസോണിൽ നിന്ന് ആദ്യത്തെ പുസ്തകം വിറ്റുപോവുകയാണ്. അതിനുശേഷം ഈ വെബ്സൈറ്റ് കൂടുതൽ നന്നാക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ജെഫ് ബെസോസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പലപ്പോഴും ആളുകൾക്ക് റിവ്യൂ എഴുതാനും ആളുകൾക്ക് മറ്റൊരാൾക്ക് പുസ്തകം സജസ്റ്റ് ചെയ്യാനും എന്തിന് വിൽക്കുന്ന ആളുകൾക്ക് റിഡക്ഷൻ ഓഫർ ചെയ്യാനും എല്ലാമുള്ള സൗകര്യം ഈ വെബ്സൈറ്റിൽ അദ്ദേഹം കാണിച്ചു കൊടുത്തിരുന്നു. വളരെ യൂസർ ഫ്രണ്ട്ലി ആയ ഒരു വെബ്സൈറ്റ് ആയതുകൊണ്ടും ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതുകൊണ്ടും ആളുകളെല്ലാം ഈ വെബ്സൈറ്റിൽ കയറി പുസ്തകം വാങ്ങാൻ തുടങ്ങുകയാണ്. എന്നാൽ 1998 ആയ സമയത്ത് കുറച്ച് സീഡികൾ കൂടി ഈ വെബ്സൈറ്റിൽ വിൽക്കാൻ വേണ്ടി ജെഫ് ബെസോസ് വെക്കുന്നുണ്ട്. എന്നാൽ ഇന്റർനെറ്റിന്റെ അതിവേഗ വളർച്ചയോടെ ഇ കൊമേഴ്സ് രംഗങ്ങളിൽ വളരെ വലിയ കോമ്പറ്റീഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും കമ്പനികൾ തങ്ങളുടെ ലാഭം നോക്കുന്ന സമയത്ത് അവരുടെ ഇന്റർനെറ്റ് വരുമാനം എത്രയാണെന്ന് പ്രത്യേകമായി നോക്കുന്ന ഒരു സാഹചര്യം പോലും അക്കാലത്ത് ഉണ്ടായി. അതായത് ഇന്റർനെറ്റിലൂടെ എത്രത്തോളം സാധനങ്ങൾ വിറ്റുപോകുന്നുണ്ട് എന്ന് പ്രത്യേകമായി തന്നെ കമ്പനികൾ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ കമ്പനിയും അവരുടേതായ വെബ്സൈറ്റുകൾ നിർമ്മിക്കാൻ തുടങ്ങുകയാണ്. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഇ കൊമേഴ്സ് രംഗങ്ങളിൽ വളരെ കാര്യമായ വ്യത്യസ്തത എന്തെങ്കിലും കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ തന്റെ സംരംഭം പിടിച്ചു നിൽക്കില്ല എന്ന് ജെഫ് ബെസോസ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ 2005 ഇലക്ട്രോണിക്സും തുണിത്തരങ്ങളും ആമസോണിൽ വിൽപ്പനയ്ക്ക് എത്തുകയാണ്. പിന്നീട് അതിഗംഭീരമായ വളർച്ചയാണ് ആമസോണിന് സംഭവിക്കുന്നത്. പലപ്പോഴും ഇ കൊമേഴ്സ് രംഗങ്ങളിലെ നേതൃസ്ഥാനം തന്നെ ആമസോണിൽ ലഭിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ ജെഫ് ബെസോസും വളരുന്നു. അതായത് വെറും ഒരു ഓൺലൈൻ ബുക്ക് റീറ്റെയിലറിൽ നിന്നും ഒരു വ്യാവസായിക ഭീമനിലേക്കാണ് ജെഫ് ബെസോസിന്റെ വളർച്ച ആരംഭിക്കുന്നത്. ഇങ്ങനെ ആമസോൺ എന്ന മൾട്ടിനാഷണൽ ടെക്നോളജി കമ്പനി വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും തന്റെ പഴയ സ്വപ്നം വിട്ടുകൊടുക്കാൻ ജെഫ് ബെസോസ് തയ്യാറായിരുന്നില്ല. അതായത് തന്റെ ഗ്രാജുവേഷൻ പ്രസംഗത്തിൽ മനുഷ്യൻ ബഹിരാകാശത്ത് കോളനി കെട്ടുന്നതാണ് തന്റെ സ്വപ്നമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ 2000 ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്ന ഒരു എയ്റോസ്പേസ് കമ്പനിയും ജെഫ് ബെസോസ് സ്ഥാപിക്കുന്നുണ്ട്. ഇന്നും 3500 തൊഴിലാളികളുമായി വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആ കമ്പനി പ്രവർത്തിച്ചു വരുന്നത്. പിന്നീട് ആമസോണിന് വെച്ചടി വെച്ചടി ഉയർച്ച തന്നെയായിരുന്നു. 2006 ആമസോൺ വെബ് സർവീസ് നിലവിൽ വരികയാണ്. 2007 ആമസോൺ കിൻഡിൽ നിലവിൽ വരുന്നു. ആമസോൺ കിൻഡിൽ ഉപയോഗിച്ച പല ആളുകളും ഉണ്ടാവും. നമുക്ക് ഡിജിറ്റലായി പുസ്തകങ്ങൾ വാങ്ങാനും വളരെ എളുപ്പത്തിൽ വായിക്കാനും സാധിക്കുന്ന ഒരു ടെക്നോളജിയാണ് അവർ അതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. പിന്നീട് 2010 സ്വന്തമായി സിനിമകളും വെബ് സീരീസുകളും എല്ലാം നിർമ്മിക്കുന്ന വളരെ വലിയൊരു വെബ് പ്ലാറ്റ്ഫോമും ആമസോൺ സ്ഥാപിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് നമ്മൾ IMDB റേറ്റിംഗ് എന്നൊക്കെ കേൾക്കുന്ന ഇന്റർനാഷണൽ മൂവി ഡാറ്റാബേസ് എന്ന റേറ്റിംഗും സംഭവങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ ചുരുക്കി പറഞ്ഞാൽ IMDB എന്ന് പറയുന്നത് ആമസോണിന്റെ ഒരു സംരംഭം തന്നെയാണ്. എന്തായാലും കാലങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. 2013 140 പാരമ്പര്യമുള്ള ദ വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന് പറയുന്ന പത്രം $250 million കൊടുത്ത് ജെഫ് ബെസോസ് സ്വന്തമാക്കുകയാണ്, അല്ലെങ്കിൽ ആമസോൺ സ്വന്തമാക്കുകയാണ് എന്ന് തന്നെ പറയാം. പിന്നെ പറയാനാണെങ്കിൽ ആമസോണിന്റെ അലക്സയും റോബോട്ടിക്സും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗെയിം സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ ട്വിച്ചും അടക്കം നിരവധി സംരംഭങ്ങളാണ് ആമസോണിന് ഇപ്പോൾ നിലവിലുള്ളത്. കഴിഞ്ഞ വർഷം കോവിഡ് ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ എല്ലാ കമ്പനികളും തകർന്നടിഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ആമസോണിന്റെ ലാഭവിഹിതത്തിന് 60% വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ആ കാലഘട്ടത്തിൽ മാത്രം 175,000 പുതിയ ജീവനക്കാരെയാണ് ആമസോൺ ജോലിക്ക് എടുത്തിട്ടുള്ളത്. എന്തായാലും ജെഫ് ബെസോസിന്റെ വരുമാനവും ആമസോണിന്റെ വരുമാനത്തിനനുസരിച്ച് തന്നെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. 2021 മെയ് മാസത്തിലെ കണക്ക് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ 191.1 മില്യൺ US ഡോളറിന്റെ ആസ്തിയോടെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ് ജെഫ് ബെസോസ് എന്ന് പറയുന്നത്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇന്ന് നമ്മൾ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ജെഫ് ബെസോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു കോടീശ്വരനായിട്ടല്ല ജനിച്ചിട്ടുള്ളത്. അദ്ദേഹം പഠിക്കുന്ന സമയത്തും ജോലി ചെയ്യുന്ന സമയത്തും ബിസിനസ് തുടങ്ങിയ സമയത്തും നന്നായി തന്നെ അധ്വാനിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. അതായത് നമുക്ക് വലിയ കോടീശ്വരനാവണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ബിസിനസ് തുടങ്ങി വിജയിപ്പിക്കണമെങ്കിൽ നമ്മൾ മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സ്വന്തം അധ്വാനിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അധ്വാനിക്കുക എന്നതിൽ കവിഞ്ഞ് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാവാൻ മറ്റെന്തെങ്കിലും ട്രിക്ക് എന്റെ കൈവശം ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരില്ലല്ലോ. സ്വന്തമായി പരീക്ഷിച്ച് ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറുന്നതല്ലേ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു കോടീശ്വരനാവണമെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ് തുടങ്ങി വിജയിപ്പിക്കണമെങ്കിലും നമ്മുടെ അധ്വാനം തന്നെയാണ് അതിന്റെ പിറകിലുള്ള ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 1993 മക്കൻസി ടട്ടിൽ എന്ന് പറയുന്ന സ്ത്രീയെ പ്രണയിച്ച് ഇദ്ദേഹം വിവാഹം കഴിക്കുന്നുണ്ട്. 2019 ഈ സ്ത്രീയെ ഇദ്ദേഹം വിവാഹമോചനം നടത്തുകയാണ്. പലപ്പോഴും നമ്മൾ ജെഫ് ബെസോസിന്റെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലീക്കായ ചാറ്റും അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതം എങ്ങനെ പൊളിഞ്ഞു എന്നതിനെ കുറിച്ചും എല്ലാമുള്ള ഗോസിപ്പുകളെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ബിസിനസ് ജീവിതത്തെ കുറിച്ച് മാത്രമാണ്. അത് തന്നെയാണ് ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്രദം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്ത് തന്നെയാണെങ്കിലും ജെഫ് ബെസോസ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ ജീവിതത്തെ കുറിച്ച് വളരെ പെട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഈ വീഡിയോയെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായം ഒന്ന് കമന്റ് ആയിട്ട് എഴുതുക, പിന്നെ പറ്റുമെങ്കിൽ ഈ വീഡിയോ കൂട്ടുകാർക്ക് വേണ്ടി എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.